കാൽപ്പനിക യുഗം. പേജ് 139, 23. കാൽപ്പനിക വിമർശം, ഒരാമുഖം. റൂസോയുടെ കൺഫഷൻസ് എന്ന പ്രഖ്യാത ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഏതാനും വാക്യങ്ങളിലൂടെയാണ് ആദ്യമായി റൊമാൻറ്റിസിസത്തിൻ്റെ പടവിളി ലോകം കേട്ടത്. ആ വാക്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ഐ ഹാവ് നോട്ട് മെയ്ഡ് ലൈക്ക് എനി വൺ ഐ ഹാവ് സീൻ. I dare believe that I am not made like anyone in existence. If I am not better, at least I am different. അഹത്തിൻ്റെ സ്വരമാണ് ഈ വാക്യങ്ങളിൽ തുടിക്കുന്നത്. താൻ മറ്റൊരാളാണെന്ന ബോധം ഇവിടെയുണ്ട്. നിയോ ക്ലാസിസത്തിൻ്റെ വിശ്വാസ സംഹിതയെ ഗൂഢമായി ചോദ്യം ചെയ്യുന്ന വാക്യങ്ങളാണിവ. അഹംബോധം കാൽപ്പനികതയുടെ അടിത്തറയാണ്. ലോങ്കനസിൻ്റെ ഉദാത്ത സമീക്ഷ എന്ന പ്രബന്ധം 17-ാം നൂറ്റാണ്ടിൻ്റെ അസ്തമയത്തോടെ ഫ്രഞ്ച് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവഹന തത്വം അക്കാലത്തെ യൂറോപ്യൻ ഭാവുകത്തെ അടിയോളം സ്വാധീനിക്കുകയുണ്ടായി. ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും സ്വതന്ത്ര ചിന്തയുടേതായ ഒരന്തരീക്ഷം ആരജിച്ചു. കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയാനുള്ള പ്രവണതയ്ക്ക് അന്ന് ആക്കം കൂടുകയുണ്ടായി. നിയോ ക്ലാസിസത്തിൻ്റെ അന്തവും ഗന്ധവുമായ പാരമ്പര്യത്തിനെതിരെ ആഞ്ഞടിച്ച ഒരു കലാപ കൊടുങ്കാറ്റായാണ് സാഹിത്യ ചരിത്രകാരന്മാർ കാൽപ്പനിക പ്രസ്ഥാനത്തെ വിലയിരുത്തിയിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രഥമാർത്ഥത്തിലാണ് കാൽപ്പനികത യൂറോപ്യൻ അമേരിക്കൻ സാഹിത്യരംഗങ്ങളിൽ വെന്നിക്കോടി പാർത്തെത്തിയത്. നിയോ ക്ലാസിസത്തിൻ്റെ അപജയദശയിൽ ആവിർഭൂതമായ പ്രീ റൊമാൻസിസത്തിലൂടെയാണ് കാൽപ്പനികതയുടെ യുഗം ഏതു ഭാഷയിലും കടന്നു വന്നിട്ടുള്ളതെന്ന് പറയാം. മലയാളത്തിൽ A.R. രാജരാജവർമ്മയും V.C. ബാലകൃഷ്ണ പണിക്കരും കുണ്ടൂർ നാരായണ മേനോനും മറ്റും കാൽപ്പനിക പൂർവാവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന കവികളാണത്രേ. ഇംഗ്ലീഷ് ഭാഷയിലെ സുപ്രശസ്തനായ പ്രീ റൊമാൻറ്റിസിസ്റ്റാണ് തോമസ് ഗ്രേ. വ്യക്തികേന്ദ്രമായ ലോകദർശനവും സ്വപ്നലോലുപതവും വൈകാരികതയും കാൽപ്പനികരുടെ സർഗാത്മക സാഹിത്യത്തിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. സ്വന്തം ഭാവനയുടെ സ്വച്ഛതയിൽ കാൽപ്പനിക കവികൾ വിശ്വസിച്ചു. നിയമങ്ങളുടെ കടുംകെട്ടുകളിൽ കിടന്നുകൊള്ളാൻ അവർ തയ്യാറായില്ല. വേറൊരു രോഗം അന്വേഷിച്ചു പോയ സഞ്ചാരികളാണവർ. കാവ്യഭാഷ എന്നറിയപ്പെടുന്ന സാമ്പ്രദായിക ഭാഷ വിന്യാസരീതി ഉപേക്ഷിക്കാനാണ് അവർ തയ്യാറായത്. സാഹിത്യം അനുകരണമാണെന്ന ധാരണ കടപുഴകുന്നതും ഇക്കാലത്തു തന്നെ. പേജ് 140. മറിച്ച് ആവിഷ്കരണമാണതെന്ന ധാരണ പ്രതിഷ്ഠിതമായി. സർഗാത്മകതയുടെ അടിസ്ഥാനങ്ങൾ പ്രചോദനവും സഹജ്ഞാനവുമാണെന്ന് അംഗീകരിക്കപ്പെട്ടു. വിമർശന രംഗത്തും കാൽപ്പനിക പദ്ധതിക്ക് അതിൻ്റേതായ മുഖമുദ്രകളുണ്ടായിരുന്നു. കാൽപ്പനിക വിമർശനം പ്രതീത്യാത്മകവും വ്യക്തിനിഷ്ഠിതവുമാണെന്ന് പറയാം. സാഹിതീയ നിയമസംഹിതകളെ അത് ആധാരമാക്കുന്നില്ല. അതായത്, കവിതയിൽ കാൽപ്പനിക വിമർശകൻ പ്രവേശിക്കുന്നത് കാവ്യലക്ഷണങ്ങൾ എത്രത്തോളം പരിപാലിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കാനാവില്ല. ഒരു കൃതിയെ അത് ജനിപ്പിക്കുന്ന സമുദ്രകങ്ങളുടെ സ്പ്രതീതികളുടെ പേരിൽ വേണം സമീപിക്കേണ്ടത് എന്ന് അയാൾ വിശ്വസിക്കുന്നു. കവിതയുടെ ധർമ്മം, സ്വഭാവം എന്നിവയെക്കുറിച്ച് കാൽപ്പനിക വിമർശകർ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അത്തരം ചർച്ചകൾ ഒരിക്കലും നിയമനിർമ്മാണപരം ആകാറില്ല. കാവ്യതത്താന്വേഷണങ്ങൾ മാത്രമായിരിക്കും അവ. സൃഷ്ടിയുടെ അർത്ഥമെന്തെന്ന് തേടിപ്പോകുമ്പോൾ പൂർവ്വധാരണകൾ അവരെ നിയന്ത്രിക്കുന്നില്ല. താൻ താനായിരിക്കുക എന്നതിലാണ് കാൽപ്പനിക നിരൂപകൻ അഭിമാനിക്കുന്നത്. കാൽപ്പനിക നിരൂപണം തർക്കയുക്തമാതീതമാണ്. വികാരത്തിനും ഭാവനയ്ക്കുമാണത് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കാൽപ്പനിക വിമർശകർ കവിതയെ പുനർനിർവചിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി. ആഹ്ലാദത്തെ കവിതയുടെ പ്രധാന ധർമ്മമായി അവർ അംഗീകരിച്ചു. കവിതയിലെ പ്രബോധനങ്ങൾക്ക് പോലും പ്രഹർഷണത്തിലൂടെയേ സംഭവിക്കുന്നുള്ളൂ എന്ന് കൊളറിഡ്ജ് പറയുന്നുണ്ട്. ഭാവനാശക്തിയുടെ പേരിൽ കവികളെ മൂല്യനിർണയനം ചെയ്യുക എന്ന സമ്പ്രദായമാണ് കാൽപ്പനിക നിരൂപകരുടേത്. ഷേക്സ്പിയർ സ്വന്തം ഭാവനാബലം കൊണ്ടാണ് ഈ മഹാനായ എഴുത്തുകാരനായത്. ഭാവനയുടെ കുറവ് മൂലമാണ് പോപ്പ് വലിയ മഹാകവിയാകാതെ പോയത്. നിരൂപകനും വിഭാവന ശക്തി കൂടിയേ കഴിയൂ. എങ്കിലേ ഭാവനാസൃഷ്ടിയുടെ സൗന്ദര്യത്തിലേക്ക് ഹൃദയം ചെല്ലൂ. റൊമാൻറ്റിക് വിമർശനം സർഗാത്മകമാണെന്ന് പറയാം. അതൊരു ഭാവനാസൃഷ്ടി തന്നെ, ആത്മാവിഷ്കാരം തന്നെ. 24. വില്യം വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് മഹാനായ ഒരു വിമർശകനല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിമർശനം ആംഗല സാഹിത്യ ദർശന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു. ലിറിക്കൽ ബലാഡ്സ് എന്ന കവിതാ സമ്പുടത്തിന് അദ്ദേഹം രചിച്ച മുഖവുര കാൽപ്പനികതയുടെ പ്രകടന പത്രികയായി അംഗീകരിക്കപ്പെട്ടു പോരുന്നുണ്ട്. ആ പ്രബന്ധത്തിലൂടെ നിയോ ക്ലാസിസത്തിൻ്റെ കാവ്യദർശനങ്ങൾക്കെതിരെ കലഹിക്കുകയാണ് വേർഡ്സ്വർത്ത്. ഒരു പക്ഷേ സ്വന്തം കവിതയ്ക്ക് നേരിടേണ്ടി വന്ന രൂക്ഷമായ ഘടനകളോടുള്ള ഒരു പരോക്ഷ പ്രതികരണം കൂടിയായിരുന്നിരിക്കണം ലിറിക്കൽ ബാലൻസിന് അദ്ദേഹം എഴുതിയ മുഖവുര. ഗതാനുഗതികത്വത്തിൻ്റെ അഭിരുചികളെ സംതൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല അദ്ദേഹം എഴുതിയിരുന്ന കവിതകൾ. ഭാവുകത്വത്തിൻ്റെ പുത്തൻ ജാലങ്ങളിലൂടെ നോക്കിക്കാണുന്ന ഒരനുഭവ ലോകമായിരുന്നു അവയിലേത്. വേർഡ്സ്വർത്ത് ലിറിക്കൽ ബലാഡ്സിന് എഴുതിയ മുഖവര സ്വന്തം കവിതയ്ക്കുള്ള ഒരു സാധൂകരണം കൂടിയായത് തികച്ചും സ്വാഭാവികമാണ്. പേജ് 141. മുഖവരയുടെ ഉത്പത്തി കഥ. ലിറിക്കൽ ബലാഡ്സിന് പ്രിഫേസ് ഇന്ന് നാം കാണുന്ന സ്ഥിതിയിലെത്തുന്നത് ഒട്ടേറെ പുനർജന്മങ്ങൾ താണ്ടിയാണ്. ദ ലിറിക്കൽ ബലാഡ്സ് എന്ന സമാഹാരം ആദ്യമായി പുറത്തിറങ്ങുന്നത് 1798 ആദ്യത്തെ പതിപ്പിൽ വേർഡ്സ്വർത്ത് ഒരു അവതരണ കുറിപ്പ് എഴുതി ചേർത്തിട്ടുണ്ട്. സംക്ഷിപ്തമായ ആ കുറിപ്പ് അഡ്വർടൈസ്മെൻ്റ് ടു ദ ലിറിക്കൽ ബലാഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1800 പ്രകാശനം ചെയ്യപ്പെട്ട രണ്ടാം പതിപ്പിൽ കൂടുതൽ വിശദമായ ഒരു മുഖവുര അദ്ദേഹം എഴുതി ചേർത്തു. പ്രിഫേസ് ടു ദ ലിറിക്കൽ ബലാഡ്സ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ മുഖവുര പകുതിയോളം തൻ്റെ ബുദ്ധിയുടെ സംഭാവനയാണെന്ന്. 1802 വേർഡ്സ്വർത്തിൻ്റെ സുഹൃത്ത് കവി കോളറിഡ്ജ് അവകാശപ്പെടുകയുണ്ടായി. കാവ്യഭാഷയെപ്പറ്റി സുഹൃത്ത് കവി ചർച്ച ചെയ്യുന്നത് ഒരനുബന്ധക്കുറിപ്പിലെ 1802 പതിപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൻഡിക്സ് ഓൺ പോയറ്റിക് ഡിക്ഷൻ എന്നതാണ് എൻ്റെ പേര്. 1805 പതിപ്പിലാകട്ടെ പ്രിഫേസിന് സാരമായ യാതൊരു മാറ്റവും വരികയുണ്ടായില്ല. 1815 പതിപ്പിൽ മേൽപ്പറഞ്ഞ പ്രിഫേസ് ഗ്രന്ഥത്തിൻ്റെ അനുബന്ധം മാത്രമായി നിലനിർത്തപ്പെടുകയും ഒരു പുതിയ മുഖവുര എഴുതി ചേർക്കപ്പെടുകയും ചെയ്തു. ആ മുഖവുരയ്ക്ക് ഒരു സപ്ലിമെൻ്ററിയും ഉണ്ട്. ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് വേർഡ്സ്വർത്തിൻ്റെ വിമർശനം. കാവ്യപ്രകൃതി, കാവ്യസർഗം, കാവ്യഭാഷ എന്നിവയെ അധികരിക്കുന്ന ചർച്ചകൾക്കാണ് പ്രിഫേസിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സർഗക്രിയയെപ്പറ്റി ഒരു വലിയ കവി നടത്തുന്ന പ്രതിപാദനം എന്ന നിലയിൽ ശ്രദ്ധേയമാണ് പ്രിഫേസ്. 18th century കാവ്യഭാഷാ സങ്കല്പത്തെ ആകമാനം തച്ചുടയ്ക്കാൻ വേർഡ്സ്വർത്തിന് കഴിയുന്നുണ്ട്. കവിതയിലെ ശീലങ്ങളോട് അദ്ദേഹം സന്ധി ചെയ്യുന്നില്ല. കവിതയുടെ ലോകത്തെ അനന്യപരതന്ത്രമാക്കുക എന്ന ലക്ഷ്യം പ്രിഫേസ് നിറവേറ്റുന്നു. കവിതയെ ജീവിതത്തോട് അന്വയിക്കുകയും പ്രഹതപദങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും മാത്രമല്ല പ്രിഫേസ് ചെയ്യുന്നത്. കവിതയുടെ ജനാധിപത്യവൽക്കരണം എന്ന നവീനാശയം ഗുപ്തമായാണെങ്കിലും ആ മുഖമൊഴിയിൽ നീലമായിരിക്കുന്നു. കാവ്യപ്രകൃതി. പ്രിഫേസിലൂടെ കാൽപ്പനിക പദ്ധതിക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് സ്വയം ഒരു കാൽപ്പനികനായ വേർഡ്സ്വർത്ത് ചെയ്തതെന്ന് സൂചിപ്പിക്കുന്നുവല്ലോ. പേജ് 142. അതിനുവേണ്ടി കവിതയെ അദ്ദേഹം പുനർനിർവചന വിധേയമാക്കി. കവിത അതിശക്ത വികാരങ്ങളുടെ അനൈച്ഛിക പ്രഭാതമാണെന്ന്, പ്രശാന്തതയിൽ അനുസൃതമാകുന്ന വികാരങ്ങളിൽ നിന്നാണത് ജന്മം കൊള്ളുന്നതെന്നും വേർഡ്സ്വർത്ത് എഴുതി. മേലുദ്ധരിച്ച കവിതാ നിർവചനത്തിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാണ്. വികാരത്തിൻ്റെ സമാവിഷ്കാരമാണ് കവിത. വികാരം എന്ന വാക്ക് കവിതയെ ജീവിതത്തോടാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് വേർഡ്സ്വർത്ത് എൻ കാവ്യ നിർവചനം ജീവിതത്തെയാണ് ആധാരമാക്കുന്നത്. ക്രാഫ്റ്റ് മാൻഷിപ്പിൻ്റെ അനിവാര്യതയിലേക്ക് വേർഡ്സ്വർത്തിൻ്റെ നിർവചനം കൈചൂണ്ടുന്നില്ല. മറിച്ച് കാവ്യാവിഷ്കാരത്തിൻ്റെ നൈസർഗികതയിലൂടെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നീ പദങ്ങൾ ശ്രദ്ധിക്കുക. കവിത നിർമ്മാണമല്ല, വെളിപ്പെടലാണെന്ന് വേർഡ്സ്വർത്ത് വ്യഞ്ജിപ്പിക്കുന്നു. കലയ്ക്കല്ല, പ്രകൃതിക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നതെന്നർത്ഥം.